ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
ശ്രദ്ധാന്ന് അത് യുക്തിയുടെ വിഷയം, വിചാരത്തിന്റെ വിഷയം. അവിടെ കേവലമായ ശ്രദ്ധ മാത്രം. ഇപ്പോ ഇത്രയധികം ആൾക്കാർ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടിയിരിക്കും. അതെന്താണ് അതിന്റെ പിന്നിലുള്ളത്? അത് അത് ശ്രദ്ധ. അതിന് ശ്രദ്ധ എന്ന് പറയുന്നു. അപ്പൊ ഒരു ഗുരുവിലുള്ള ശ്രദ്ധ, ആ ശ്രദ്ധയാണ് ഇവിടെ വിനയിപ്പിച്ചിരിക്കുന്നത്. അപ്പോ എങ്ങനെയാ ശ്രദ്ധ ഉണ്ടാകുന്നു? ആ ശ്രദ്ധ എന്ന് പറയുന്നത് ഈശ്വരൻ വെളിപ്പെടുത്തി തരുന്നതാണ്. പണ്ടക്കുള്ളത് എന്നെയാണ് കുറിച്ച് പറയാൻ പറ്റും. അത് നമ്മുടെ യുക്തിക്കോ അല്ലെങ്കിൽ ബുദ്ധിയുടെ ഒരു വിഷയം അല്ല. ആ ശ്രദ്ധ എന്ന് പറയുന്ന ആലംബനത്തിലാണ് നമ്മളൊരു ഗുരുവിന്റെ സന്നിധി കഴിയുന്നത്. ആ ശ്രദ്ധയിൽ ഉയരാൻ കഴിയാൻ പറ്റത്തില്ല. എപ്പോഴാണ് അയാൾക്ക് ആ ശ്രദ്ധ നഷ്ടപ്പെടുന്നത്? പിന്നെ ഒരു ഗുരുവിന്റെ സന്നിധി ഉയരാൻ കഴിയാൻ പറ്റത്തില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഗുരുവിനെ മനസ്സിലാക്കി, ഗുരുവിന്റെ സ്ഥിതപ്രജ്ഞയെ മനസ്സിലാക്കിയിട്ടാണോ ഇരിക്കുന്നത്? ആന്തരികമായ ശ്രദ്ധ എന്നാണ് വിശദീകരിക്കാൻ പറ്റുന്നത്. ഇപ്പം ഐവിഎസ് ഉണ്ടായിരുന്നു, ശ്രദ്ധ ഐവിഎസ്. അതുപോലെ ഒരു ശ്രദ്ധയാണ്. അത് നമുക്ക് ഒരാളിനെ പഠിപ്പിക്കാനോ പഠിക്കാനോ പറ്റിയ ഒരു കാര്യമില്ല. അത് അത്രയൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരീയമായി ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. അത് ബാഹ്യമായ അങ്ങനെ ഒരു തിരിച്ചറിവിലൂടെ ഉണ്ടാവുകയാണ്. അറിയാവുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥാവിശേഷമാണ് അത്. ഇവിടെ അടുത്ത് ഒരു ചോദ്യം വന്നിരിക്കുന്നത്, അന്ധക്കരണ ശുദ്ധി കൊണ്ട് നിഷ്കളങ്കത എന്ന് ഉദ്ദേശമുണ്ട്? തീർച്ചയായിട്ടും. പക്ഷേ ഈ നിഷ്കളങ്കത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന മണ്ഡത്തരത്തിനെ, അത് അത് രണ്ടും തിരിച്ചറിയുന്നു. നിഷ്കളങ്കനും മണ്ഡലും രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയുന്നു. അന്ധക്കരണ ശുദ്ധി കൊണ്ട് മണ്ഡലാകുമോ എന്നാണെങ്കിൽ അല്ല, നിഷ്കളങ്കത എന്ന് പറയുന്നത് മണ്ഡത്തരമല്ല. സാധാരണ നമ്മൾ നിഷ്കളങ്കത എന്ന് പറയുന്നത് മണ്ഡത്തരത്തെ പറയുന്നു. അതായത് ഒരു കൊച്ചുകുഞ്ഞ് അതിന്റെ നിഷ്കളങ്കത എന്ന് പറയുമ്പോൾ അതിന് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നുമുള്ളൊരു തിരിച്ചറിവില്ല. അതൊരു നിഷ്കളങ്കത എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുകയാണ്. കാരണം അവന്റെ ഉള്ളിൽ എല്ലാ തരത്തിലുള്ള ദുർവാസനകളും സിംഹവും പുലിയും കടുവയും എല്ലാം ഉറങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പൊ അതിന് നമുക്ക് നിഷ്കളങ്കം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ പൊതുവെ ബാഹ്യമായ ഒരു നിഷ്കളങ്കമായ ഭാവമാണ്. പക്ഷെ വാസ്തവത്തിന് അത് നിഷ്കളങ്കമല്ല. കാരണം അവന് വളർന്നു വന്നു കഴിഞ്ഞാൽ അവൻ ആരായിത്തീരും, എന്തൊക്കെ വാസനകളാണ് ഉള്ളത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള നിഷ്കളങ്കത എന്ന് പറയുന്നത് മനസ്സിൽ ഉള്ള അത്തരം വാസനകളിലൂടെ നശിക്കുന്നതാണ്. കാമക്രോധ വികാരങ്ങളെല്ലാം വികസനിക്കുന്നതാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ മനുഷ്യരുടെ കാണുന്ന ബുദ്ധിശൂന്യമല്ല നിഷ്കളങ്കത എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു വ്യക്തിയെ കണ്ടിട്ട് അയാൾ നിഷ്കളങ്കൻ എന്ന് പറയുന്നത് പൊതുവെ മണ്ഡലമുള്ള അർത്ഥമാണ് വരുന്നത് സാധാരണ രീതിയിൽ. കാരണം അതിന്റെ ഉള്ളിലും കാമക്രോധാദി വികാരങ്ങളെല്ലാം ഉപസമിക്കുന്നുണ്ടെങ്കിൽ ആ പറയുന്നത് ശരിയാണ്, അയാൾ നിഷ്കളങ്കനാണ്. അത്തരം വികാരങ്ങൾ ഉള്ളിൽ ഇല്ലാതാവുന്നുണ്ടോ, അതാണ് കാമക്രോധാദിയിൽ ഇല്ലാതാവുന്നുണ്ടോ എന്നെങ്കിൽ അയാൾ നിഷ്കളങ്കനാകും. അർത്ഥത്തിന് നിഷ്കളങ്കന എടുക്കാം എന്നർത്ഥം. ശാസ്ത്രങ്ങളിൽ പ്രത്യേകിച്ച് അദ്വൈത ശാസ്ത്രത്തിൽ നിഷ്കളങ്കത സംഭവിക്കുന്നവർക്കാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. തീർച്ചയായും ഈ പറയുന്ന രീതിയിൽ നിഷ്കളങ്കത എന്ന് പറയുന്നതിന് ചിത്തശുദ്ധി, രണ്ടും ഒന്നും തന്നെ, രണ്ടല്ല. കളങ്കം എന്നതിന് അശുദ്ധി, അതില്ലാതിരിക്കുകയാണ് നിഷ്കളങ്കം എന്ന് പറയുന്നത്. അതിനെ തന്നെ ചിത്തശുദ്ധി എന്ന് പറയുന്നത്. രണ്ടും ഒന്നും തന്നെ, രണ്ടും രണ്ടല്ല. രണ്ട് പദങ്ങളും അങ്ങനെ. നമ്മൾ സാധാരണ നിഷ്കളങ്കത എന്ന് പറയുന്നത് വിവേകമില്ലായ്മ, അതിനെ നമ്മൾ നിഷ്കളങ്ക, ഒരു കുട്ടിയുടെ പ്രവൃത്തികളുണ്ട് നിഷ്കളങ്കനാണ്, അതിന് മാനാപമാനങ്ങളില്ല, അത് വിവേകമില്ലായ്മയാണ്, അത് നിഷ്കളങ്കത. അത്തരം വിവേകമില്ലായ്മ നമ്മൾ നിഷ്കളങ്കത എന്ന് പറയുന്നു. അതിന് ഉദാഹരണമായിട്ട് പറയുന്ന ശിശുവിനെ പോലെ നിഷ്കളങ്കം എന്ന് പറയും. ശിശു എങ്ങനെ നിഷ്കളങ്കമാകുന്നു? വിവേകമില്ല എന്ന് ആളത് നിഷ്കളങ്കത. നിഷ്കളങ്കത എന്ന് പറയുന്നത് കാമക്രോധങ്ങളില്ലാതിരിക്കുന്നത്. അത് ശിശുവിനെ കൊണ്ടുവന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ വാസനകളുണ്ട്, പ്രബലമായ വാസനകൾ അതിന്റെ ഉള്ളിലുണ്ട്. അത് വളർന്നു വരുമ്പോൾ പ്രകടമാണ്. സാധാരണ രീതിയിൽ നമുക്ക് നിഷ്കളങ്കം എന്നിങ്ങനെ പറയാം. പക്ഷെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലല്ല, ഒരു ലൗകികമായ വ്യാവഹാരികമായ അർത്ഥത്തിൽ പറയും. അപ്പോൾ സാക്ഷാത്കാരത്തിന് നിഷ്കളങ്കത കൂടിയേ തീരും. ചിത്തശുദ്ധി എന്നാണ്. അതുകൂടാതെ അതൊരിക്കലും സാധ്യമല്ല. ഉത്തമ അധികാരിക്ക് നിഷ്കളങ്കത അപ്പൊ നിഷ്കളങ്കത എന്ന് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന നിഷ്കളങ്കത എന്ന് പറയുന്നത് ഈ കുട്ടികളും കുടുംബത്തും കാണുന്ന പോലെയുള്ള വിവേകമില്ലായ്മയാണ്. അതല്ല ഇവിടെ നിഷ്കളങ്കത എന്ന് പറയുന്ന ധ്യാനശാസ്ത്രത്തിൽ അത് അന്തക്കരണ ശുദ്ധിയാണ് ഇവിടുത്തെ നിഷ്കളങ്കത. അത് രാഗദ്വേഷങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥയാണ്, കാമക്രോധങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥയാണ്. ഒന്നും ആ ശുദ്ധി, ആ ശുദ്ധിയാണെങ്കിലും ഉത്തമാധികാരിക്കും അത് തന്നെ വേണ്ടത് എന്നാണ്. ആ സാധാരണ നമ്മൾ കുട്ടികളിൽ കാണുന്ന വിവേകരാഹിത്യമല്ല അത്. അതാണ് നമ്മൾ ധരിച്ചതായിരുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ധാതുപ്രസാദം എന്ന് പറഞ്ഞ അന്വേഷണങ്ങളുടെ തന്നെയാണ് അന്ധക്കരണങ്ങളുടെ വിളിക്കുന്നത്. കാരണം അന്ധക്കരണങ്ങളുടെ ശുദ്ധി, അന്ധക്കരണത്തിന്റെ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധി എന്ന് പറയുന്നു. ഇപ്പോ കർണം അത് ആ ജീവന് ദോഷം ചെയ്യുന്നതിനെ കാണാതിരിക്കുക, ജീവന് ദോഷം ചെയ്യുന്നതിനെ കേൾക്കാതിരിക്കുക. അങ്ങനെ കാണാനും കേൾക്കാതിരിക്കുന്നതിന് ഉള്ള കഴിവ് സാധാരണ ഇന്ദ്രിയങ്ങൾക്കില്ല. എന്നാൽ വാസന പ്രേരിതമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടെന്ന് മനസ്സിലാക്കിയാലും അത് കാണാൻ ശ്രമിക്കും, കേൾക്കാൻ ശ്രമിക്കുകയാണ്, മനനം ചെയ്യാൻ ശ്രമിക്കും. എന്തുകൊണ്ട് വാസന പ്രേരിതമായി അത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിഷ്കളങ്കതയില്ല, ചിത്തശുദ്ധി. ശുദ്ധി ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നു, ദോഷമാണെന്ന് പറഞ്ഞാൽ പിന്നെ ആഗ്രഹിച്ച് പോകുന്നുണ്ട് മനസ്സ്. പിന്നീട് ആഗ്രഹിച്ച് മനസ്സ് മനനം ഉണ്ടാകുന്നു, പ്രവൃത്തി ഉണ്ടാകുന്നു. അപ്പൊ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സ് ശുദ്ധമായെന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള ശുദ്ധമായ മനസ്സിൽ മാത്രമേ നിയന്ത്രണം നടക്കുന്നു, ഏകാഗ്രതയും നടക്കുന്നു. അപ്പൊ ആ ശുദ്ധിയുടെ ലക്ഷണമാണ് മനസ്സിന്റെ നിയന്ത്രണം, മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയുന്നു. അത് ശാസ്ത്രം നിർദ്ദേശിക്കുന്നു. ഇനിയും അത്തരം ശുദ്ധിയും ഏകാഗ്രതയൊന്നും മനസ്സിലില്ലാത്തവരാണെങ്കിൽ അവന്റെ മനസ്സിന്റെ അശുദ്ധിക്കും മറ്റും അനുസരിച്ച് ശാസ്ത്രജ്ഞനെ വ്യാഖ്യാനിക്കേണ്ടി വരും. അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറയേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറയുന്ന അശുദ്ധിയുടെ അടയാളം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്താണോ ആ ജീവന്റെ ശ്രേയസ്സിന് വിഭാഗമായി വരുന്നത്, അവിടേക്ക് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക, മനസ്സവിടേക്ക് പോകാതിരിക്കുക, സഹജമായി അങ്ങനെ അതിനും വേണ്ടാൻ മാറുകയില്ല. അവരുടെ ഉദ്ദേശം ഇതങ്ങനെയല്ല. സാധാരണ മനസ്സ് അങ്ങനെയല്ല, നമുക്കറിയാം ഇഷ്ടം ചെയ്യുന്നതാണ് എന്നാണ്. പക്ഷെ വാസനപ്രീതിയുമായി ആ അറിവുള്ളപ്പോ തന്നെ അവിടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, അവിടെ ശുദ്ധിയില്ലാന്ന് മനസ്സിലാക്കും. ആണ് ശരിക്കും അന്തക്കുള്ള ശുദ്ധി. ബാഹ്യമായി ഒരാൾ ശുദ്ധനാകാൻ ശ്രമിക്കും, മറ്റുള്ളവർക്ക് വഴക്കുകൂടാതിരിക്കും, കഴിയുന്നത്ര മറ്റുള്ളവരോടെല്ലാം വിധേയനായിരിക്കുന്നു, അങ്ങനെ പ്രവർത്തിക്കുന്നു, അയാൾക്ക് മറ്റുള്ളവരോട് നല്ലവരെ പെരുമാറാനറിയാം. അതൊന്നുകൊണ്ടിവിടെ ചിത്തശുദ്ധിയാവുന്നില്ല, ബാഹ്യമായ ആചരണങ്ങളിലൂടെയും വരുന്നു. ശരിക്കും ആന്തരികമായി അത് ശരിക്കും വിവേകമാകും, ആ വിവേകം ഉണ്ടാകും. കാരണം ഇന്നത് ധർമ്മമാണോ അധർമ്മമാണെന്നും ആദ്യം തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞതിന് ശേഷമേ അധർമ്മത്തിൽ അത് പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ള മനസ്സിലായി പിന്തുണിക്കാൻ അല്ലെങ്കിൽ മനസ്സ് പിന്തിരിയിട്ടുള്ളൂ. സാധാരണ രീതിയിൽ ആ വിവേകമില്ല. അത് വിവേകം ഉണ്ടായിരിക്കുമ്പോൾ ഒരു വർഷം മനസ്സ് ദുഷിച്ച മാർഗങ്ങളിലേക്ക് പോയാലോ തിരിച്ചറിയുകയാണ് അവർ. അപ്പൊ ചിത്തശുദ്ധിയുടെ ഏറ്റവും പ്രധാനമായ ലക്ഷണമാണ് വിവേകമാണ്, ഗ്രാഹി ത്യാജ്യ ബുദ്ധി. ഇതാവശ്യമില്ലാത്തതാണെന്ന് തിരിച്ചറിയുമ്പോഴുള്ള കഴിവ് ആണ് ബാലനും ആ ചിത്തശുദ്ധി ഉണ്ടെന്ന് പറയുന്നത്. കാരണം അവിടെ ആ ഗ്രാഹി ത്യാജ്യ ബുദ്ധി കാലവീട്ട് തന്നെ തീ ഉണ്ടായാലും കുട്ടി പോയി പിടിക്കും, തീ പോയി പിടിക്കാൻ പോകുന്നു. അവരെന്താണ് ആ ഗ്രാഹി ത്യാജ്യ ബുദ്ധി. അപ്പൊ അത് നമുക്ക് നിഷ്കളങ്കത എന്ന് പറയാൻ പറ്റില്ല, മറുക്കത് അവിവേകമാണ്, തിരിച്ചറിവില്ലായ്മ. അപ്പോ ഈ ഒരു സാധാരണ മനസ്സ് അങ്ങനെയുള്ള ഒരു ശിശുവിന്റെ മനസ്സുകളല്ല. അങ്ങനെ ചിത്തശുദ്ധിക്ക് അനുസരിച്ച് ഉള്ളിൽ ആ ദ്രാഹ്യ ത്യാജ്യ ബുദ്ധി അത് ദൃഢമായി വരുന്നു, വിവേകം ദൃഢമായി വരുന്നു. ഈ രണ്ട് പരസ്പര പൂരകങ്ങളാണ്. ശുദ്ധി വരുന്നിടത്ത് വിവേകം വരും, വിവേകം വരുന്നിടത്ത് ശുദ്ധി വരും. അവന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ഇത് അപകടമാണ്, ആവശ്യമില്ലാത്ത അന്നവന്റെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം സദാപം ചെയ്യുന്നുകൊണ്ടിരിക്കും. അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ഉപദേശത്തിന്റെ ആവശ്യമില്ല, ഒരാളെ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. നീ അത് ചെയ്യുന്നത് ചില ദോഷം വരും. ഇങ്ങനെയുള്ള ബാഹ്യമായ ഉപദേശങ്ങളും പ്രേരണകളൊന്നും കൂടാതെ വളരെ വിവേകപൂർവ്വം ഒഴിവാക്കേണ്ടതിനെല്ലാം ഒഴിവാക്കി ശരിയായ മാർഗത്തിലൂടെ തന്നെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ആ മനസ്സിന് ഏകാഗ്രതയും ഇതുപോലെ വേണ്ടിവരുന്നു. ഇനി അടുത്ത് പറയും മനഃപ്രഗ്രഹവാൻ നരഹ എന്നിട്ട് പറയും. മനസ്സ് ഒരു കടിഞ്ഞാണ് കൂടെ കൈവരിക്കുന്നു. അത്തരം ഇതാണ് നിഷ്കളങ്കതയുടെ ലക്ഷണം, ചിത്തശുദ്ധിയുടെ ലക്ഷണം, വിവേകത്തിന്റെ ലക്ഷണം എന്നാണ്. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധാതുപ്രസാദം. ആ ധാതുപ്രസാദം കൊണ്ട് മാത്രമേ അത് ആണ് ഒരുത്തമ അധികാരിക്ക് വേണ്ടത്. അവൻ മാത്രമേ ഇതിനറിയുന്നുള്ളൂ, സാക്ഷാത്കരിക്കുന്നുള്ളൂ, അവന് മാത്രമേ ആ സാക്ഷാത്കാരത്തിലുള്ള യോഗ്യതയുള്ളൂ എന്നാണ്. തഥ അടുത്ത് പറയുന്നു ഭാഷയത്തിൽ ജീവിതശോഭവും അവന്റെ ഫലത്തെക്കുറിച്ച് പറയും. വിഗതശോകനാകുന്നത് ഞാനെന്റെ അന്തിമമായ ഫലം വിഗതശോകനാകുന്നത്, ശോകങ്ങളിൽ നിന്നും മുക്തനായിത്തീരുക, വിഗതമായിത്തീരുക, നശിക്കുക, ഇല്ലാതാകുന്ന ശോകങ്ങൾ, ദുഃഖങ്ങൾ, ദുഃഖങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം അതാണെന്നുണ്ട്. ഒത്തിരി ആയാസകരമായ ഈ മാർഗങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ച് ഈ ആത്മവിദ്യ ഒരാൾ കരകരമാക്കുന്നതുകൊണ്ട് അയാൾക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഈ ജീവിതശോകം എന്ന് പറയുന്ന അവസ്ഥയാണ്. സർവ ദുഃഖങ്ങളിൽ നിന്നുള്ള അയാളുടെ മോചനമാണ്. അപ്പോൾ അത് ജന്മങ്ങളിൽ നിന്നുള്ള മോചനങ്ങളുടെ സാഹചര്യത്തുന്നു, അതുകൊണ്ട് ജന്മങ്ങളിൽ നിന്ന് അയാൾ മുക്തനായിത്തീരുന്നു. പിന്നീട് ജന്മം ഉണ്ടാകുന്നതിനാണ്, ഒരു തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ജന്മം ഉണ്ടാകുന്നില്ല. ഈ മനുഷ്യജന്മമാണെങ്കിൽ ഒരു ലോകങ്ങളിലുള്ള ബ്രഹ്മരോഗം വരെയുള്ള ഒരു ലോകത്തിനും അയാൾക്ക് ജന്മം ഉണ്ടാകുന്നില്ല എന്നാണ്. ഈ സംസാര ചക്രത്തിൽ നിന്ന് പൂർണ്ണമായും അയാൾ മോചനായി തീരുന്നു, അതാണ് അതിന്റെ ഫലം. തഥ വീരശോകം പോയി, അങ്ങനെ അയാൾ വീരശോകനായി തീരുന്നു, അതാണ് മോക്ഷ. ശരിക്കുള്ള മോക്ഷാവസ്ഥമാണ്. ജ്ഞാനവും മോക്ഷവും തമ്മിലുള്ള ബന്ധം അതാണ്. മോക്ഷം ഒരാൾ മുക്തനായി എന്ന് പറഞ്ഞാൽ ആന്തരികമായ അയാൾ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് അമ്മാവിന്റെ അസ്തിത്വം, ആത്മാവിന്റെ അത്തരം വ്യാപകത്വത്തെ കുറിച്ചുള്ളത്. അത് അണുവിനും അണുവിനും അണുവാണ് മഹത്തിനും മഹത്താണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഏറ്റവും അണുവായിരിക്കുന്നതും അതിന് പ്രകാശിക്കുന്നതിനുള്ള ഒരു മാധ്യമമാണ്, ഏറ്റവും മഹത്തായിരിക്കുന്നതും അത് പ്രകാശിക്കുന്നതിനുള്ള ഒരു മാധ്യമമാണ്. അതുകൊണ്ടാണ് അതിന് ആത്മാവിന് അണുവിനും അണുവിനും മഹത്തിനും മഹത്വം എന്നും പറയുന്നത്. അല്ല, ആത്മാവിന് അണുത്വമോ മഹത്വമോ ഉണ്ടായിട്ടല്ല. ആത്മാവിന് നിങ്ങൾക്ക് സ്ഥൂലമെന്നോ വ്യാപകമെന്ന് പറയാൻ പറ്റത്തില്ല. സ്ഥൂലം, വ്യാപകം, സൂക്ഷ്മം എന്നെല്ലാം പറയുന്നത് വസ്തുധർമ്മങ്ങളാണ്. അത് നമ്മൾ പ്രത്യേകം നോക്കുകയായിരുന്നു. വസ്തുക്കളുടെ ധർമ്മമാണ്. അണു എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, മഹത്വം എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. ഒരു വസ്തുവിലിരിക്കുന്ന ധർമ്മമാണ് അണുത്വവും മഹത്വം. ആത്മാവിനെ അണുവെന്നും മഹത്വമെന്നും പറയുന്നതിന് പരസ്പര വൈവിധ്യം വരത്തിൽ ഒരു വസ്തു ചെറുതായിരുന്നിട്ട് അതേ സമ്മർദ്ദം അങ്ങനെ വൈവിധ്യമില്ല. എന്തുകൊണ്ട്? ചെറുതെന്നും പറയുന്നതും പറയുന്നത് പദാർത്ഥങ്ങളാണ്. അണുവെന്നും മഹത്വമെന്നും പറയുന്നതും പദാർത്ഥങ്ങളാണ്, വസ്തുക്കളാണ്. വസ്തുക്കളെന്ന് പറയുന്നത് പ്രപഞ്ച ഘടകങ്ങളാണ്, പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങളാണ്. പിന്നെ ആത്മാവിന് എന്തുകൊണ്ട് അണുവെന്നും മഹത്വമെന്നും പറയുന്നു? ആത്മാവ് പ്രകാശിക്കുന്നതിന്, പ്രകടമാകുന്നതിന്, ആവിർഭവിക്കുന്നതിനുള്ള ഒരു മാധ്യമമായി അണുവ് നിൽക്കുന്നു, മഹത്വം നിൽക്കുന്നു. അതായത് ഈ പ്രപഞ്ചം തന്നെ ആത്മാവ് പ്രകാശിക്കുന്നതിനുള്ള ഒരു മാധ്യമമാണ്. ഈ പ്രപഞ്ചത്തിലൂടെ സദാ ഒരു ജീവൻ, ഈ പ്രപഞ്ചത്തിലൂടെ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വരന്റെ പ്രകാശത്തെയാണ്, ഈശ്വരന്റെ പ്രകടമായ ഭാവത്തെയാണ് എല്ലാ ജീവന്മാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഞ്ഞി അജ്ഞാനികളും എല്ലാം ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വരന്റെ പ്രകടമായ ഭാവത്തെയാണ്. ജ്ഞാനിയായിക്കൊണ്ട് അജ്ഞാനിയായിക്കൊണ്ട് സർവർ സർവരോഗം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശ്വരന്റെ പ്രകടമായ ഭാവത്തെയാണ്. എന്നാലും രണ്ടുപേരും നിങ്ങൾ വ്യത്യാസം എന്താണ്? ഒരാൾ അതിന്റെ ആ പൂർണ്ണതയെ അനുഭവിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണതയെ അനുഭവിക്കുന്നതിനെ നമ്മൾ ജ്ഞാനി എന്ന് വിളിക്കുന്നു. മറ്റുള്ളവരെങ്ങനെ അതിനെ അറിയുന്നു? അവരതിനെ ഭാഗികമായിട്ട് അറിയുന്നു, അതിന്റെ അതിനെ തിരിച്ചറിയുന്നില്ല. അത് ഈശ്വരീയമായ ഭാവമാണെന്ന് മനസ്സിലാവുന്നില്ല. ആ ഭാവത്തെ അറിയുന്നുണ്ട്, എന്റെ അസ്തിത്വത്തെ, ഉള്ളയെ, ആനന്ദത്തെ, ബോധത്തെ എല്ലാം അറിയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഈശ്വരനെന്ന് പറയുന്നു, സത്യജിത്ത് ആനന്ദം, അതെല്ലാം അറിയുന്നുണ്ട്. സത്യ ഉള്ളയെ, അസ്തിത്വത്തെ, അസ്തിത്വം എന്ന് പറയുന്ന ഭാവത്തെ നിഷേധിച്ചാരംഭിക്കുന്നില്ല. ബോധം, ചിത്ത്, അതില്ലാതെ ആരും ജീവിക്കുന്നില്ല. ആനന്ദം അതും സർവരും അറിയുന്നുണ്ട്. അതിന് സച്ചിദാനന്ദത്തെ അറിയാത്ത ആരുമില്ല, അതിലജ്ഞനായിട്ടുള്ള ആരുമില്ല. അല്ല, അജ്ഞനം പറയുന്നവരെ അതിന്റെ ആ കേവലമായ ശുദ്ധമായ ഭാവത്തെ ആരും അറിയുന്നില്ല. അവിടെയാണ് ഞാൻ ഈ അജ്ഞാനി വേറെയിരിക്കുന്നത്, ആ ഒരു തരത്തിലാണ്. അല്ല, ഇതിനെ സാമാന്യമായി അറിയാത്തതുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ അദ്വൈത മതമനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഈശ്വരന്റെ ശൈലിയെന്ന് ഒരാളും അങ്ങനെ ഒരാളില്ല. അപ്പൊ ആളുകളൊന്നും മഹത്വം പറയുന്നത് ഈ ആത്മാവിനെ കുറിച്ചല്ല, പരമാത്മാവിനെ കുറിച്ചല്ല ആളുകളൊന്നും മഹത്വം പറയുന്നു. മനസ്സ് ആത്മാവ് പ്രകടമാകുന്ന ഉപാധികളാണ്, പ്രപഞ്ചത്തെയാണ് ആളുകളൊന്നും മഹത്വം പറയുന്നത്. അത്തരം ഉപാധികൾ ഇങ്ങനെ പ്രകടമാകുമ്പോൾ ആത്മാവെന്ന് പറയുന്നു, ആത്മാവ് അളവാണ് മഹത്താണെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നതുകൊണ്ട് ഇവിടെ പരസ്പര വിരുദ്ധമായൊന്നും കാര്യങ്ങളും പറയുന്നില്ല എന്നാണ്. പല ഭാഗങ്ങളും ഇങ്ങനെ വായുന്നിടത്ത് സംശയമുണ്ടാകും. അതെങ്കിലും അങ്ങനെ പറഞ്ഞു ചലിക്കുന്നതാണ് ചലിക്കാത്തതാണ് എന്ന് മറ്റും പറയും. അതിനെയും പറയും അതുപോലെ അവിടെ എല്ലായിടത്തും മനസ്സിലായി തോന്നും. ഒന്നും പറയുന്ന ആത്മാവിനെ കുറിച്ചല്ല, ആത്മാവിന്റെ ഉപാധികളെ കുറിച്ചാണ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? കാരണം അത് അളവിലും മഹത്തിലും എവിടെയും ആത്മാവിന് ഒരാൾക്ക് ആത്മാവിന്റെ പ്രകാശത്തെ അനുഭവിക്കുകയും സർവത്തിന് അത് അളവായിട്ട് മാറ്റാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന സ്ഥലമൊന്നുമില്ല, തന്റെ ഉള്ളിലും പുറത്തും ഉള്ളിൽ മാത്രമല്ല, കണ്ണടച്ചിരുന്നാലും കാണുന്നതും ഈശ്വരൻ തന്നെ, കണ്ണ് തുറന്ന് പുറമേ നോക്കിയാലും കാണുന്നത് ഈശ്വരനെ തന്നെ, എന്നാൽ ഈശ്വരൻ തന്നെ സത്യജിത് താഴ്ന്ന രൂപത്തിൽ സർവത്ര, അതുകൊണ്ടാണ് ഈശ്വരനെ സർവവ്യാധി എന്നും പറയുന്നത്. അതാണ് ആ ആത്മാവിന്റെ യഥാർത്ഥമായ സ്വരൂപം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അതിന്റെ സ്വരൂപത്തെ ശരിക്കും അതിനെ ഈ മാലിന്യങ്ങളെല്ലാം അകറ്റി അതിനെ ഗ്രഹിക്കണമെങ്കിൽ അതിനിവിടെ പറയുന്നു അക്കരപ്പെട്ടു പറയുന്നു കാമരഹിതനായും ചിത്തശുദ്ധവും അതും ധാതുപ്രസാദവും പിന്നെ മൊത്തത്തിലുള്ള അശുദ്ധിയുണ്ട് അവനെ അവനെ ഗ്രഹിക്കുന്നു എന്ന് അതിന്റെ അർത്ഥം നോക്കാം. ആത്മാവ് അളോഹ് അണിയാൻ സൂക്ഷ്മത്തെക്കാൾ സൂക്ഷ്മമാണ്. മഹത് മഹിയാൻ മഹത്തിനേക്കാൾ മഹത്താണ്. അസ്യ ജന്തോഹ് ഈ ജീവന്റെ ഗുഹായാം അന്ധകരണത്തിൽ നിഹിത സ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു. തം ആത്മാവിനെ അക്രതഹു കാമനകളില്ലാത്തവൻ ധാതുപ്രസാദ കരണശുദ്ധി കൊണ്ട് ആത്മനഃ മഹിമാനം അതിന്റെ മഹിമയെ പശ്യതി സാക്ഷാത്കരിക്കുന്നു. വീരശോക വീരശോകനായിത്തീരുന്നു. അടുത്തത് ആശീലോ ദൂരം വ്രജതി സയാനോ യാതി സർവത കഷ്ടം മതാമതം ദൈവ മതന്യേ ഞാടും അർഹതി. ആശീല ദൂരം വ്രജതി ശയാന യാതി സർവത കഹ തം മതാമതം ദൈവം മദന്യഹ ജ്ഞാതും അർഹതി. ആശീലോ ദൂരം വ്രജതി ശയാനോ യാതി സർവതഃ കഷ്ടം മദാമതം ദൈവം മദന്യോ ജ്ഞാനം അർഹതി. അന്യഥാ ദുർവിജ്ഞേയോ അയമാത്മാ കാമിഭിഃ പ്രാകൃതപുരുഷൈഃ യസ്മാൻ. അയമാത്മാ ഈ ആത്മ കാമിഭിഃ കാമികൾക്ക് പ്രാകൃതപുരുഷൈഃ പ്രാകൃതപുരുഷന്മാർക്ക് ദുർവിജ്ഞേയ അറിയാൻ പ്രയാസമുള്ളതാണ്. യസ്മാൻ എന്തുകൊണ്ട് പറയുന്നു? ആശീന അവനെ വ്യാഖ്യാനിക്കുകയാണ്. അവസ്ഥിത അങ്ങനെ പറയുന്നു അച്ഛന ആശീനനായിരിക്കുക എന്ന് വെച്ചാൽ നിശ്ചലനായിരിക്കുക. അങ്ങനെ ഇരിക്കുക തന്നെ ഏവ സൻ ദൂരം മൃഗതി ദൂരത്തിൽ സഞ്ചരിക്കുന്നു. നിശ്ചലനായിരിക്കുക തന്നെ ദൂരത്തിൽ സഞ്ചരിക്കുന്നു. നിശ്ചലതയും ചലനവും തന്നെ അതിന്റെ ഉപാധികളാണെന്ന്. നിശ്ചലതയിലും അത് പ്രകടമാകുന്നു, ചലനത്തിനും അത് പ്രകടമാകുന്നു. അതുപോലെ സയാന സയാന അത് കിടക്കുക തന്നെ വ്യാധി സർവത സർവത്ര അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കിടക്കുമ്പോൾ നമ്മൾ ചലിക്കുന്നുണ്ട്, പക്ഷേ ഇത് കിടക്കിയതന്നെ കിടക്കുകയും കിടക്കിയതന്നെ വ്യാധി സർവത അത് സഞ്ചരിക്കുന്നു. ഏവനും അസവാത്മാ ഇപ്രകാരം ഈ ആത്മാ ഈ ആത്മാവ്. ആത്മാവിനങ്ങനെ പറയാം, അത് നിശ്ചലമായിരിക്കുമ്പോൾ അത് സഞ്ചരിക്കുന്നു, കിടക്കുമ്പോൾ തന്നെ സഞ്ചരിക്കുന്നു, ചലിക്കുന്നു. ഈ ആത്മ ദേഹ ദേഹം എന്ന് പറയുന്നത് ആത്മാവാണ്. ഈ ആത്മാവ് മത അമത എന്നൊക്കെ പറയുന്നു. സമതോ അമതസ്ഥ സഹർഷോ അഹർഷസ്ഥ. സഹർഷം അത് ആനന്ദത്തോടുകൂടി ഇരിക്കുന്നു, അഹർഷം ആനന്ദമില്ലാതെ ഇരിക്കുന്നു. ആനന്ദത്തോടുകൂടി ഇരുന്നാലേ ആത്മാവാകുന്നില്ല, ആനന്ദമില്ലാതിരുന്നാലും ആത്മാവ്. രണ്ട് രീതിയിലും സന്തോഷത്തോടെയും സന്തോഷമില്ലാതെ ഇരിക്കുക. വിരുദ്ധ കർമ്മവാൻ ഇങ്ങനെ നാനാവിരുദ്ധ കർമ്മങ്ങളോടുകൂടി ഇരിക്കുകയാണ്. അതഹ അസത്യത്വജ്ഞാതം. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനെ ജ്ഞാതം അറിയുന്നവന് അസത്യത്വം നിലപ്പമുണ്ടാകുന്നത്. സത്യമല്ല അസാധ്യമല്ലാന്നു നിലപ്പമുള്ളതിനെ അറിയുന്നത് വിരുദ്ധ കർമ്മങ്ങളോടുകൂടി ഒന്നാണെന്നും ഭരിക്കുന്നതോ അതിന്റെ നേരെ വിപരീതമായതോ ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഭൗതികമായ വസ്തുക്കളെ തിരിച്ചറിയാം. അഗ്നി ഉഷ്ണം ജലം ശീതം. ഉഷ്ണമുള്ളതെന്ന് പറഞ്ഞാൽ അഗ്നി ശീതം ജലമാണെന്ന് വേറെയും തിരിയാം. ഒരു സ്വഭാവം അതിന് വിരുദ്ധമായ സ്വഭാവം അത് ഇരിക്കത്തില്ല. പ്രപഞ്ച വസ്തുക്കളെ സംബന്ധിച്ച് അങ്ങനെയാണ്, പക്ഷെ ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെ വൈരുദ്ധ്യമെല്ലാം അവിടെ സമന്വയിക്കുന്നു. അതായത് സഹർഷങ്ങൾ അഹർഷമാണ്, ചലിക്കുന്നു ചലിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചവാസമുള്ള ഒരുവന് ഈ ആത്മാവിനെ അറിയാൻ കഴിയാത്തത്. അസത്യമെന്ന് പറയുന്നതുകൊണ്ടാണ് അസത്യത്വജ്ഞാതം അറിയുന്നതിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തം മതാമതം ദൈവം ആ രൂപത്തിലുള്ള വൈരുദ്ധ്യങ്ങളോടുകൂടിയിരിക്കുന്ന ആ ദൈവന് ആത്മാവിനെ മതന്യഹ എന്നിൽ നിന്നും അന്നിനായി കഹ ജ്ഞാതമർഹതി മറ്റാർക്കറിയാൻ കഴിയും, ആർക്കാണ് അതിനെ അറിയാൻ കഴിയുന്നത് എന്ന് യമദേവൻ തന്നെ പറയുന്നത്. അതിന്റെ യഥാർത്ഥമായ സ്വരൂപത്തെ ഒരു ജ്ഞാനിക്ക് മാത്രമേ അറിയാൻ കഴിയൂ, അല്ലാത്തവന് അതിനെ അറിയാൻ കഴിയത്തില്ല എന്നാണ്. ഇവിടെ മതസ്സുകൊണ്ടല്ല അതിനെ അറിയേണ്ടതെന്ന് ചുരുക്കം. അസ്മദാദീരേവ സൂക്ഷ്മ ബുദ്ധേ പണ്ഡിതസ്യ വിജ്ഞാനേവ ആയമാത്മാ. അസ്മദാദേഹി നിങ്ങളെപ്പോലെയുള്ള സൂക്ഷ്മബുദ്ധി, സൂക്ഷ്മബുദ്ധികൾ തത്വഗ്രഹണ സാമർഥ്യമുള്ള ബുദ്ധിമാനാണ് സൂക്ഷ്മബുദ്ധി എന്ന് പറയുന്നത്. ബുദ്ധിയുടെ സൂക്ഷ്മത എന്ന് പറയുന്നത് തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള അതിന്റെ സാമർഥ്യം. പണ്ഡിതസ്യ പണ്ഡിതന് ആത്മബോധമുള്ളവൻ, പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആത്മബോധമുള്ളവൻ, പണ്ടാന്ന് വെച്ചാൽ ആത്മജ്ഞാനം അതുള്ളവൻ പണ്ഡിതൻ. വിജ്ഞേയമായ ആത്മാ അങ്ങനെയുള്ളവർക്കാണ് ഈ ആത്മാവിനെ അറിയുന്നത്. സർവസാധാരണമായി അത് അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ അറിയപ്പെടുന്നില്ല. എന്തുകൊണ്ട്? സ്ഥിതി ഗതി നിത്യ അനിത്യാദി വിരുദ്ധ അനേക ധർമ്മ ഉപാധികത്വ വിരുദ്ധധർമ്മമാൻ. സ്ഥിതി സ്ഥിതി ചെയ്യുക, ഗതി ചലിക്കുക, ചലിക്കുന്നതിന് വിപരീതമാണ് സ്ഥിതി. ചലിക്കാതിരിക്കുക, ചലിക്കുക. നിത്യ അനിത്യ, നിത്യവും അനിത്യവുമായിരിക്കുക. ഇത് വിരുദ്ധ വിരുദ്ധങ്ങളായിരിക്കുന്ന അനേക ധർമ്മ ഉപാധികത്വമാണ്. അനേക ധർമ്മങ്ങൾ ഈ ആത്മാവിന്റെ ഉപാധികളാണ്. മനുഷ്യന്റെ മനസ്സ് പ്രാപഞ്ചികമായ വാസനകൾ കൊണ്ട് നിറഞ്ഞതാണ്. പ്രപഞ്ചം എന്ന് പറയുന്ന അനേക വൈരുദ്ധ്യങ്ങൾ കൂടിയതാണ്. ഈ അനേക വൈരുദ്ധ്യങ്ങളിലൂടെ ഈ ആത്മാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ അനേക വൈരുദ്ധ്യങ്ങളിൽ ആത്മപ്രകാശനത്തിന് മാധ്യമങ്ങളാണ്. അങ്ങനെ ഇതിലൂടെ അറിയപ്പെടുന്ന ഈ ആത്മാവ്, വൈരുദ്ധ്യങ്ങളിലൂടെ അറിയപ്പെടുന്ന ആത്മാവ് അതാണ് അനേക ധർമ്മ ഉപാധികത്വാൻ വിരുദ്ധ ധർമ്മമാൻ. ഇത് വിരുദ്ധ ധർമ്മങ്ങളോടുകൂടിയിരിക്കുകയാണ്. ഏക രൂപത്തിലല്ല ഇത് അനുഭവപ്പെടുന്നത്. വിശ്വരൂപ ഇവ ചിന്താമണിവ വിശ്വരൂപ ഇവ വിശ്വരൂപനെ പോലെ. വിശ്വരൂപം എന്ന് പറയുന്നത് ഒരു മണിയാണ്. അതായത് ഒരു മണി എന്ത് ചെയ്യുന്നു, പല രൂപത്തിൽ നാനാരൂപങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു മണി. ഒരു വസ്തുവിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു മണിയുടെ പ്രത്യേകതയാണ് നാനാരൂപങ്ങളെ അത് പ്രതിഫലിപ്പിക്കുന്നു. ഒരു നാനാ വസ്തുക്കളെ പ്രതിബിംബാടി കാണാൻ കഴിയും. ഒന്നിനെ തന്നെ നിങ്ങൾ പലതായി പ്രതിബിംബിക്കുന്നു. ചിന്താമണി, ചിന്താമണിയുടെ വിശേഷമാണ് പറയുന്നത്. ചിന്തിക്കുന്നതിനനുസരിച്ച് ആ മണി സമീപത്ത് വെച്ചിട്ടൊരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾ ചിന്ത മാറുന്നതിനനുസരിച്ച് മണിയിൽ എന്റെ രൂപത്തിനും മാറ്റം വരും, അതിലെ പ്രതിഫലനങ്ങൾക്ക് മാറ്റം വരും. അങ്ങനെ ചിന്താമണി എന്ന് പറയും. വിശ്വരൂപം വരുന്ന നാനാ രൂപങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു മണി, അങ്ങനെയുള്ള മണികളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഇരിക്കുന്നുണ്ടോ, അതായത് പരിശ്രമം പറ്റും. അത് പല ഒരു രൂപം തന്നെ പലതരത്തിലാണ് പ്രതിബിംബങ്ങൾ കാണാൻ പറ്റും. അതുപോലെ അതുപോലെ തന്നെയാണ് ഈ വിശ്വരൂപം എന്ന് പറയുന്നത്. ചിന്താമണിയെ കുറിച്ച് പറയുന്നത് അത്ഭുത ശക്തിയുള്ള ഒരു മണിയാണ്. അത് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ആ മണിയെ അവലംബമാക്കി ചിന്തിച്ചാൽ ആ ചിന്തിക്കുന്നതിനാണ് പ്രാപ്തമാകുമെന്ന് പറയുന്നത്. ഇത് ചിന്തയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതുപോലെ എന്താണ്, അങ്ങനെ വിരുദ്ധ ധർമ്മങ്ങളോടുകൂടി ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ്, നാനാ ധർമ്മങ്ങളോടുകൂടി ഇരിക്കുന്ന ഒന്ന്, അതാണ് വിശ്വരൂപം ചിന്താമണി എന്നൊക്കെ പറയുന്നത്. അതുപോലെ എന്താണ് കശ്യപിത്ത ഔഭാസത, അങ്ങനെയാണ് ഓരോരുത്തർക്ക് ഇത് അനുഭവപ്പെടുന്നത്. കശ്യപിത് വിശ്വരൂപ ചിന്താമണി ഔഭാസത, വിശ്വരൂപ യുവ അല്ലെങ്കിൽ വിശ്വരൂപവത് ചിന്താമണിവ ഔഭാസത, നാനാതരത്തിൽ വിരുദ്ധ ധർമ്മങ്ങളോടുകൂടി അനുഭവപ്പെടുന്നതെന്ന് ചുരുക്കം. വിശ്വരൂപ മണിയെന്നും ചിന്താമണിയെന്നും രണ്ടു തരത്തിലുള്ള മണിയെക്കുറിച്ചും പറയുന്നു. വിശ്വരൂപമണി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഒരു വസ്തുവിനെ പലതരത്തിൽ പ്രതിബിംബിക്കാൻ കഴിയുള്ളു. അതായത് ഒരു മണിയിൽ തന്നെ ഒരു പ്രതിഫലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു വസ്തുവിന് പലതരത്തിലുള്ള പ്രതലങ്ങളുണ്ടെങ്കിൽ അത് പലതരത്തിൽ വസ്തുക്കളെ പ്രതിബിംബിക്കും. പല രൂപങ്ങളായി കാണാൻ പറ്റും, ഒരു വസ്തുവിനെ തന്നെ പല രീതിയിൽ കാണാൻ പറ്റും. അതുപോലെ വിരുദ്ധ ധർമ്മങ്ങളെ ആത്മാവ് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വിരുദ്ധ ധർമ്മങ്ങളുടെ ആത്മാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ചിന്തയ്ക്കനുസരിച്ച് രൂപം മാറുന്നു, ചിന്താമണിയുടെ പ്രത്യേകത. അതുപോലെ തന്നെ അന്ധകരണത്തിനത് നാനാരൂപത്തിൽ പ്രകടമാകുന്നു. അങ്ങനെയുള്ളത് കശ്യപിത ഔഭാസത, ചിലർക്ക് ഇതിങ്ങനെ അനുഭവപ്പെടുന്നു, ജീവന്മാർക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നു. അതേ ദ്രവിജ്ഞേയത്വം ദർശിക്കും. അതുകൊണ്ട് ഈ ആത്മാവിന്റെ ദ്രവിജ്ഞേയത്വത്തെ ഇവിടെ പറയുന്നു. ഇത് അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ മനസ്സിലാക്കുക പ്രയാസമാണ്. കസ്തം മതന്യോ ജ്ഞാനമതി, ഞാനിവൾ അല്ലാതെ ഇവൻ ആരാൻ അറിയുന്നത്. കരണാനാം ഉപശമ ശയനം, ഇവിടെ ശയനം എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുകയാണ്. എന്താണ് ശയനം? കരണജനിതസ് ഏകദേശ വിജ്ഞാനസ് ഉപശമ ശയാനസ് എന്നതിന് കിടക്ക ഉറങ്ങുക. ശരിക്കും ശയിക്കാൻ പോലെ ഉറങ്ങുകയാണ്, കിടന്നാൽ മാത്രം പോലെ. കരണജനിതസ് ഏകദേശ വിജ്ഞാനസ്, കരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വിജ്ഞാനങ്ങൾ, ഏകദേശ വിജ്ഞാനം, മുഖവിഷയവിജ്ഞാനം, അതിന്റെ ഉപശമ, അതിന്റെ ഉപശമം ശയാനസ് ഭൂമി, ഉറങ്ങുന്നതിന് സംഭവിക്കുന്നു. യഥാർത്ഥ ഏവം കേവല സാമാന്യ വിജ്ഞാനത്വാ സർവതോ യാതീവ. അതേസമയം വിജ്ഞാനം അവന് നഷ്ടപ്പെടുന്നില്ല, കേവലമായ വിജ്ഞാനം അവൻ ഇരിക്കുന്നു. അതുകൊണ്ട് പറയാം സർവതോ യാതി, അവൻ സർവത്ര സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും പറയാം. അതുകൊണ്ട് വിജ്ഞാനവനും നഷ്ടപ്പെടുന്നില്ല, വിജ്ഞാനമാണ്. അതുകൊണ്ട് വിജ്ഞാനം ഇല്ലാതിരിക്കുന്നതുകൊണ്ട് അവന് ഉറങ്ങുന്നെന്ന് പറയാം. പക്ഷെ അവന്റെ ഉള്ളിൽ വിജ്ഞാനം എപ്പോഴും സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അവൻ സർവത്ര സഞ്ചരിക്കുന്നുവെന്നും പറയാം. വിജ്ഞാന രൂപത്തിൽ അവൻ സർവത്രയുണ്ട്. അതുപോലെ തന്നെ യഥാ വിശേഷ വിജ്ഞാനസ്ഥ സ്വേന രൂപേണ സ്ഥിത ഏവശൻ, അതുപോലെ തന്നെ വിശേഷ വിജ്ഞാനസ്ഥ അവിജ്ഞാന സ്വരൂപനായിരിക്കുന്ന ഒരു ജീവൻ ഉണർന്നിരിക്കുന്നു, വിശേഷ വിജ്ഞാനത്തിൽ ചെയ്യുന്നു. സ്വേന രൂപേണ സ്ഥിതേവ, താൻ ഒരു ജീവഭാവത്തിനങ്ങളിൽ ഇരിക്കുക തന്നെ, സ്വരൂപത്തിൽ സ്ത്രീയെ തന്നെ മന ആദി പുരുഷ മനസ്സിമ്മത്തിൽ സഞ്ചരിക്കുമ്പോൾ തരുപാധികത്വാൻ ആ മനസ്സിലൂടെ ആ ജ്ഞാനം പ്രകടമാകുന്നതുകൊണ്ട് ദൂരം പ്രചരിയുക, ആ ദൂരെ പോകുന്നത് പോലെ പറയും. താനിപ്പോ താനായിരിക്കുന്ന ഒരു സ്ഥലത്ത്, പക്ഷെ തന്റെ മനസ്സിപ്പോ വളരെ വിദൂരത്തിലാണ്. അപ്പോൾ പറയാം താൻ വിദൂരത്തിൽ സഞ്ചരിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇരിക്കുക തന്നെ സഞ്ചരിക്കുന്നു, ഇരിക്കുക സഞ്ചരിക്കുന്നവരെ വിജ്ഞാനമല്ല, പക്ഷേ മനസ്സാണ്. ആ മനസ്സിനോടൊപ്പം വിജ്ഞാനമുണ്ട്, അതുകൊണ്ട് വിജ്ഞാനവും സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. സത്യ ഇഹ ഏക വർത്തതെ, അവൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവൻ ജ്ഞാനമായി ഇവിടെ ഇരിക്കുക തന്നെ ജ്ഞാനമായി സഞ്ചരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ട്? സഞ്ചരിക്കുന്ന മനസ്സിനോടൊപ്പം ആ ജ്ഞാനം ഉള്ളതുകൊണ്ട്, ജ്ഞാനമായി ഉറങ്ങിക്കൊണ്ടിരിക്കുക തന്നെ ജ്ഞാനമായി സർവത്രയുണ്ട്. എന്തുകൊണ്ട്? ജ്ഞാനസ്വരൂപത്തിൽ സർവ ജീവന്മാരോട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ വൈരുദ്ധ്യത്തെ കൊണ്ടുവന്ന് പറയുന്നത്. ഉറങ്ങുമ്പോൾ തന്നെ സർവത്ര ഉറങ്ങാതിരിക്കുന്നു, സഞ്ചരിക്കുമ്പോൾ നിശ്ചലമായിരിക്കുമ്പോൾ തന്നെ സർവത്ര സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ട്? ഈ ജീവന്റെ ഉപാധികളായിരിക്കുന്ന മനസ്സിനെ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഇങ്ങനെ വൈരുദ്ധ്യ സ്വഭാവത്തോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ പ്രയാസമുണ്ട് എന്നാണ് പറയുന്നത്. അത് ജ്ഞാനികളല്ലാതെ ആരും അറിയുന്നില്ല. മതന്യ, ഞാനല്ലാതെ അവനാരറിയുന്നു എന്നാണ്. മനസ്സിന് ഉപദേശിച്ചു തരാൻ അറിയുകയും എന്നാണ് എന്റെ അർത്ഥം. പാശീന, അചലനായി ഇരിക്കെ, ദൂരം നടകതി, ദൂരേക്ക് സഞ്ചരിക്കുന്നു. ശയാന, ഉറങ്ങിയിരിക്കെ, സർവതഃ വ്യാപി, സർവത്ര സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. തം മദാമദം ദേവം, ആ സുഖ ദുഃഖത്തോടുകൂടിയിരിക്കുന്ന ആത്മാവിനെ, മദന്യഹ, ഞാനല്ലാതെ ആരാണ് ജ്ഞാതമഹതി അറിയുന്നത്?